2021 ഏപ്രിൽ 27 ചൊവ്വാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വിവാദവേളയിൽ സി പി ശ്രീഹർഷൻ എഴുതുന്നു. ആരോഗ്യത്തിന്റെ രാഷ്ട്രീയം. സാഹിത്യ പരിഷത്തുകാരോട് പരിഹാസം കാത്തുസൂക്ഷിച്ച ഹാസ്യസാഹിത്യകാരൻ സഞ്ജയൻ പരിഷത്ത് സമ്മേളനത്തെ കളിയാക്കി എഴുതിയ ന്യായങ്ങളിലൊന്നാണ് താടി ബീഡിക ന്യായം. പണ്ട് ഒരു കിഴവന്റെ താടിക്ക് തീപിടിച്ചപ്പോൾ അടുത്തുനിന്നിരുന്ന ചെറുപ്പക്കാരൻ, "ഹേയ്, തീ കെടുത്തുവാൻ വരട്ടെ, എന്റെ ബീഡിയൊന്ന് കൊളുത്തേണ്ടിയിരിക്കുന്നു." പ്രതിബദ്ധതയില്ലാത്ത ഭരണാധികാരികളുടെ നേർക്ക് എറിയപ്പെടുന്നുണ്ട് ഈ പരിഹാസ ചാട്ടുളി. കോവിഡ് 19 വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ രാജ്യത്തെ പൂർണ്ണാർത്ഥത്തിൽ ശ്വാസമുട്ടിക്കുകയാണ് ഇപ്പോൾ. ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞുവീഴുന്ന ജീവനുകളെ നോക്കി രാജ്യം വിറങ്ങലിച്ചു നിൽപ്പാണ്. അതിതീവ്രമായ രണ്ടാം തരംഗ സാധ്യത മുന്നിൽ കണ്ട് ഓക്സിജൻ ഉത്പാദനത്തിലടക്കം കൈക്കൊള്ളേണ്ട മുന്നൊരുക്കങ്ങളില്ലാതെ പോയത് ദുരന്തത്തിന് ആക്കം കൂട്ടി. ഡൽഹിയുടെ അവസ്ഥയെ നോക്കി പൊതുജനാരോഗ്യം സംസ്ഥാന വിഷയമാണെന്ന് കൈയൊഴിയാമെങ്കിലും പല വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും കുടികൊള്ളുന്ന രാജ്യത്തിന്റെ ഭരണാധികാരി അവ ഉൾക്കൊണ്ട് നീങ്ങാത്തതെന്തേ എന്ന ചോദ്യം മുഴച്ചു നിൽക്കുന്നു. സാർവത്രിക വാക്സിനേഷൻ സാമൂഹ്യാരോഗ്യത്തിന്റെ ഉരകല്ലാവേണ്ടിടത്ത് ദിവസങ്ങൾ പിന്നിടുന്തോറും വാക്സിൻ വിതരണ നയത്തിലെ സങ്കീർണതകൾ സൃഷ്ടിക്കുന്ന ആശങ്കകൾ ചെറുതല്ല. മഹാമാരിക്കാലത്ത് മാനവരാശിയുടെ ജീവനുകളെ വിപണി മത്സരത്തിനെറിഞ്ഞുകൊടുക്കുന്നതോ ഉത്തമ ഭരണാധികാരിയുടെ ലക്ഷണമെന്നാണ് ചോദ്യം. ഇന്ത്യയെ സൂപ്പർ പവറാക്കാനും ലോകത്തിന്റെ ഫാർമസിയാക്കി മേനി നടിച്ച് ലോക നേതാവാകാനുമുള്ള ശ്രമങ്ങളുണ്ടായത് സ്വന്തം ജനതയെ മറന്നിട്ടായിരുന്നു. ഭരണാധികാരിയുടെ ചെയ്തികളെക്കാളേറെ അതിനെ ന്യായീകരിക്കുന്നവരുടെ യുക്തിയാണ് പേടിപ്പെടുത്തുന്നത്. 3000 കോടിയുടെ പ്രതിമയിലും കോടികൾ മുടക്കിയുള്ള സെൻട്രൽ വിസ്തയിലുമാണ് നാടിന്റെ ഭാവിയെന്ന് ചിന്തിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ മുൻഗണനയിൽ നിന്ന് ജനത പുറന്തള്ളപ്പെടുന്നത് സ്വാഭാവികം. മഹാമാരി മൂർധന്യത്തിൽ നിൽക്കെ മരുന്നുത്പാദക കമ്പനിയെ പ്രീതിപ്പെടുത്തുന്ന വാക്സിൻ നയത്തിനാണ് കേന്ദ്ര സർക്കാരിന്റെ മുൻഗണന. കേന്ദ്രത്തിന് ഒരുവില്ല, സംസ്ഥാനങ്ങൾക്ക് മറ്റൊന്ന്. സ്വകാര്യ മേഖലയ്ക്ക് വേറെ, വിതരണത്തിന് സംസ്ഥാനങ്ങൾക്കോ സ്വകാര്യ മേഖലയ്ക്കോ ക്വാട്ട നിശ്ചയിച്ചിട്ടില്ല. ഫലം കമ്പോള മത്സരം. മഹാമാരിയിൽ നട്ടം തിരിയുന്ന ജനത്തിന് മുന്നിലേക്ക് മത്സരാധിഷ്ഠിത കമ്പോള സാധ്യത തുറന്നിട്ടുകൊടുക്കുന്ന കോർപ്പറേറ്റ് പ്രീണനത്തിന്റെ യുക്തി സ്വതന്ത്ര ഇന്ത്യയുടെ സങ്കല്പത്തെ പോലും റദ്ദാക്കുന്നുണ്ട്. സഞ്ജയന്യായം കടമെടുത്താൽ താടിക്ക് തീപിടിക്കുമ്പോൾ ബീഡിക്ക് തീ കൊളുത്തുക തന്നെ. രണ്ടാം വരവിൽ പിടിവിടുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സങ്കീർണമായ ഘടന തിരിച്ചറിഞ്ഞുള്ള ഇടപെടൽ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളിൽ നിന്ന് കോവിഡിന്റെ ഒന്നാം തരംഗവേളയിലെ ഉണ്ടാവേണ്ടിയിരുന്നു. വാക്സിനേഷൻ രാജ്യമാകെ ഊർജിതപ്പെടുത്താൻ മുൻകൈയെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറെയെങ്കിലും ഹേഡ് ഇമ്മ്യൂണിറ്റി കൈവരിക്കാനായേനെ. എന്നാൽ ഇന്ത്യ ലോകത്തിന്റെ ഫാർമസിയാണെന്ന് കാട്ടി ലോക നേതാവാകാനുള്ള അവസരമാക്കുകയാണ് ഭരണ നേതൃത്വം ചെയ്തത്. കയറ്റുമതിയൊക്കെ നല്ലത് തന്നെ, പക്ഷേ രാജ്യത്തെ 50% പേർക്ക് പോലും വാക്സിൻ ലഭ്യമായിട്ടില്ല. 18 വയസ്സിന് മുകളിൽ ക്കുള്ളവർക്കുള്ള വാക്സിൻ വിതരണം 1 May തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച കേന്ദ്രം അതിന്റെ ചുമതല സംസ്ഥാനങ്ങളുടെ തലകളിൽ വച്ചൊഴിയുന്നതാണ് ഏറ്റവും അവസാനത്തെ ചിത്രം. 2011 തുടക്കത്തിൽ രാജ്യത്തെ കോവിഡ് കേസുകൾ 10,000 താഴേക്ക് പോയപ്പോൾ ഇതാ പ്രധാനമന്ത്രി രാജ്യത്തെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചത് BJP അധ്യക്ഷൻ JP നദ്ദയാണ്. അപക്വമായ ആഘോഷമായിരുന്നു അതെന്ന് ഇതാ വേദനയോടെ നാം തിരിച്ചറിയുന്നു. ആധികാരികമല്ലാത്ത ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാവണം തിരഞ്ഞെടുപ്പ് മാമാങ്കം പോലും കെങ്കേമമാക്കിയത്. കേരളത്തിലടക്കം കോവിഡിനെ മറന്ന് രാഷ്ട്രീയ കക്ഷികൾ മത്സരിച്ച് തിരഞ്ഞെടുപ്പ് ആഘോഷത്തിൽ പങ്കുചേർന്നു. എറണാകുളം ജില്ല കോവിഡ് ബാധയിൽ രാജ്യത്തെ 1st ജില്ലയായിരിക്കുന്നു. ഇവിടുത്തെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ മേന്മ കൊണ്ട് മാത്രമാണ് നാം പിടിച്ചു നിൽക്കുന്നത്. ഉത്തരേന്ത്യയിൽ ആഘോഷപൂർവ്വം കുംഭമേളയും നടത്തി. അതിൽ സ്നാനം ചെയ്തവരെല്ലാം കോവിഡ് ബാധിതരായി. വൈറസിനെ തുരത്തിയെന്ന മുദ്രാവാക്യം നേതാവിന്റെ ഇമേജ് വർദ്ധനവിന് സഹായിച്ചേക്കാം, ജനത്തെ സഹായിക്കില്ല. വാക്സിൻ സൌജന്യമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വെറും പരിഹാസമാകുന്നത് ഇങ്ങനെയാണ്. വാക്സിനേഷൻ വേഗത്തിലാക്കുക മാത്രമാണ് വൈറസ് പുതിയ രൂപാന്തരങ്ങളിലേക്ക് അനുദിനം മാറി ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്ന മഹാമാരിക്കാലത്ത് അഭികാമ്യം. സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് കളിക്കാൻ പാതയൊരുക്കിക്കൊടുക്കുന്ന നയത്തിന് നടുവിൽ നിന്ന് വാക്സിനേഷൻ പരമാവധി പേരിലെത്തിച്ച് ഹേഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക എളുപ്പമല്ലെന്നിരിക്കെ പ്രത്യാശകളൊക്കെ പാഴായി പോവുകയേയുള്ളൂ. ഈ പോക്ക് പോയാൽ വാക്സിനേഷൻ അനന്തമായി നീണ്ടേക്കാം. വൈറസിന്റെ പുതിയ രൂപാന്തരങ്ങൾ അപ്പോഴേക്കും വാക്സിനെയും അതിജീവിച്ചേക്കുമോ? കേരളത്തിന്റെ പ്രസക്തി. കേരളം കോവിഡ് വ്യാപനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണെങ്കിലും സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളുടെ ഫലപ്രദമായ ഇടപെടലിലൂടെ നമ്മൾ പിടിച്ചു നിൽക്കുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭീതിജനകമായ അന്തരീക്ഷം ഇവിടെയില്ല. ഓക്സിജൻ വരുംകാല ആവശ്യത്തിനും ആവശ്യമായും നാം കരുതിയിട്ടുണ്ട്. കേരളം രൂപീകൃതമാകുന്നതിന് മുൻപേ തിരുവിതാംകൂറിൽ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ഫലപ്രദമായ ഇടപെടലുണ്ടായിട്ടുണ്ട്. വസൂരി വാക്സിനേഷനെതിരെ യാഥാസ്ഥിതികരുടെ എതിർപ്പുകൾ ഉയർന്നപ്പോൾ 1813 റീജന്റ് റാണിയും സ്വാതി തിരുനാളിന്റെ അമ്മയുമായ റാണി ഗൌരി ലക്ഷ്മിബായി ആദ്യം കുത്തിവയ്പ്പെടുത്ത് മാതൃക കാട്ടി. പിന്നീട് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ അമ്മ റാണി സേതു ലക്ഷ്മിബായിയും ആരോഗ്യരംഗത്ത് സമാന ഇടപെടൽ നടത്തി. മെഡിക്കൽ കോളേജ് ആരംഭിക്കും മുൻപേ കുട്ടികൾക്കായി അവിട്ടം തിരുനാൾ ആശുപത്രി തുടങ്ങിയത് ഉദാഹരണം. കേരളം രൂപീകരിച്ച ശേഷം ആദ്യം വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ സോഷ്യലിസ്റ്റ് പുരോഗമന കാഴ്ചപ്പാടോടെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഇടപെട്ടത് കേരളമാകെ മുന്നേറ്റത്തിന് വിത്തുപാകി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒക്കെ വന്നത് അങ്ങനെയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ ഈ മുന്നേറ്റമാണ് കേരളത്തിൽ ഗ്രാമ നഗര വ്യത്യാസം ഇല്ലാതാക്കി തീർത്തതെന്ന് പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ കെ ആർ തങ്കപ്പൻ പറയുന്നു. സാമൂഹ്യ മുന്നേറ്റത്തിനുതകുന്ന സന്ദേശങ്ങളിലൂടെ ശ്രീനാരായണ ഗുരുവാണ് ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ സജീവ ഇടപെടലിനുള്ള ദിശാബോധം കേരളീയ സമൂഹത്തിൽ ഉണർത്തിയത്. വൃത്തി, ശുചിത്വം, സംഘശക്തി എന്നിവയിലെല്ലാം ഊന്നി ഗുരു സൃഷ്ടിച്ചു തന്ന അടിത്തറയാണ് കേരളീയ ഊർജ്ജം. ജപ്പാൻ ജ്വരവും വി എം സുധീരനും ആരോഗ്യരംഗത്തെ മറ്റൊരു മികച്ച ഇടപെടൽ 1995 ആന്റണി മന്ത്രിസഭയിൽ വി എം സുധീരൻ ആരോഗ്യമന്ത്രിയായിരിക്കെ ഉണ്ടായി. മെഡിക്കൽ കോളേജുകളിൽ ചില്ലറ പരിഷ്കരണങ്ങൾ അദ്ദേഹത്തിന്റെ സംഭാവനയായി. അന്ന് ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ജപ്പാൻ ജ്വരം പടർന്നുപിടിച്ചു. അസുഖബാധിതനായി കിടപ്പിലായിരിക്കെയാണ് മന്ത്രിയായ അദ്ദേഹം ദൂരദർശൻ വാർത്തയിലൂടെ ഇതറിയുന്നത്. സുധീരൻ പറയുന്നു, പല മരുന്ന് കമ്പനികളും അവസരം മുതലെടുക്കാനെത്തി. പക്ഷേ ഞാൻ അടുത്ത ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ പ്രിൻസിപ്പൽമാരുടെയും പ്രധാന ഡോക്ടർമാരുടെയും അടിയന്തര യോഗം വിളിച്ചു. ചികിത്സയ്ക്ക് പ്രോട്ടോകോൾ നിശ്ചയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയറാം പണിക്കർക്കായിരുന്നു നേതൃത്വം. കുട്ടനാട്, കോട്ടയം മേഖലകളിലായിരുന്നു രോഗം രൂക്ഷമായത്. രോഗം പടർത്തുന്നത് കൊതുകായതിനാൽ കൊതുക് നിർമ്മാർജ്ജനത്തിന് 3 കോടി അടിയന്തരമായി അനുവദിച്ചു. പഞ്ചായത്ത് പ്രതിനിധികളുടെ യോഗം വിളിച്ചു. ഫലപ്രദമായ ഇടപെടലിലൂടെ വ്യാധിയെ അമർച്ച ചെയ്തു. ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഇതേ തുടർന്നായിരുന്നു. പി കെ ശ്രീമതിയുടെ ചരിത്ര ഇടപെടൽ. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ സർക്കാർ ഇടപെടൽ സൃഷ്ടിച്ച മുന്നേറ്റം കേരളത്തിന്റെ സാമൂഹ്യ ഗ്രാഫ് ഉയർത്തിയെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. 80കൾ വരെ അത് ഏറ്റക്കുറച്ചിലില്ലാതെ തുടർന്നു. പിന്നീട് കേരളത്തിലെ അലസത വർദ്ധിച്ചു. ജീവിതശൈലി രോഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അത് സാമൂഹ്യാരോഗ്യ പുരോഗതിയെ തളർത്തുമെന്നായി. സ്വകാര്യ ആശുപത്രികൾ തളിർത്തു തുടങ്ങി. സാമൂഹ്യാരോഗ്യ മേഖലയ്ക്ക് സവിശേഷ ശ്രദ്ധ ആവശ്യമായ അവസ്ഥയിലേക്ക് കേരളം മാറി. എന്നാൽ ഫലപ്രദമായ ഇടപെടലുണ്ടാകുന്നത് 2006 അന്നത്തെ വി എസ് അച്യുതാനന്ദൻ സർക്കാരും ആരോഗ്യമന്ത്രിയായിരുന്ന പി കെ ശ്രീമതിയും നടത്തിയ ശ്രദ്ധേയമായ ഇടപെടൽ കേരളത്തിന്റെ സാമൂഹ്യാരോഗ്യ സംവിധാനത്തിന് പുതിയ അധ്യായം ചമച്ചു. ആ സർക്കാർ അധികാരമേൽക്കുമ്പോൾ സർക്കാർ താലൂക്ക് ആശുപത്രികളൊക്കെ ദൈന്യാവസ്ഥയിലായിരുന്നു. കേന്ദ്രത്തിൽ ഇടതു പിന്തുണയോടെ യു പി എ ഭരിക്കുന്ന കാലം ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൌത്യം എന്ന സ്കീം കേന്ദ്രം നടപ്പാക്കിയത് കേരളത്തിന് അവസരമായി. ഇച്ഛാശക്തിയുള്ള ആരോഗ്യമന്ത്രിയായിരുന്നു പി കെ ശ്രീമതിയെന്ന് അവരുടെ ഇടപെടലുകൾ തെളിയിച്ചു. കേരളമൊട്ടാകെ താലൂക്ക് ആശുപത്രികളുടെ എണ്ണം കൂട്ടി. തിളക്കമറ്റ് പേരുദോഷം കേൾപ്പിച്ചു നിന്നിരുന്ന തിരുവനന്തപുരം തൈക്കാട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയെ ഇന്നത്തെ നിലയിൽ സാധാരണക്കാരുടെ അഭയകേന്ദ്രമാക്കി മാറ്റിയത് ശ്രീമതിയുടെ ഇടപെടലാണ്. ഒപ്പം ഒട്ടേറെ സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ NRHM ഫണ്ട് ഉപയോഗിച്ച് മെച്ചപ്പെടുത്താൻ അവർ നേതൃത്വം നൽകി. ഇടത് പുരോഗമന കാഴ്ചപ്പാടുകൾ അർത്ഥവത്തായി പ്രതിഫലിപ്പിച്ച സാമൂഹ്യ സുരക്ഷാ മിഷന് ആരംഭമായതും ശ്രീമതിയുടെ കാലത്താണ്. സർക്കാർ ആശുപത്രിയിലെത്തുന്ന ഏത് രോഗിക്കും ആവശ്യമുള്ള മരുന്ന് ലഭ്യമാകാത്ത അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കി. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ പരീക്ഷണാർത്ഥം നടപ്പാക്കിയ ക്യൂബൻ മോഡൽ കുടുംബാരോഗ്യ സംവിധാനം പിന്നീട് പിണറായിയിലും മറ്റു പലയിടങ്ങളിലും ഫലപ്രദമായി ആരംഭിച്ചു. ജനിതക വൈകല്യം ബാധിച്ച കിടപ്പ് രോഗികൾക്കൊപ്പം അവരുടെ സംരക്ഷകർക്കും സഹായധനമെത്തിക്കുന്ന ആശ്വാസകിരണം പദ്ധതിയും ശ്രീമതിയുടെ സംഭാവനയാണ്. അന്നത്തെ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ പ്രഭാത് പട്നായിക്കിന്റെ വീക്ഷണങ്ങളും നയരൂപീകരണത്തിൽ രാസത്വരകമായിട്ടുണ്ട്. ഇന്ന് മതിയായ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അതങ്ങനെ ഒരുക്കിയത് ശ്രീമതിയുടെ കാലത്തെ ഇച്ഛാശക്തിയുള്ള ഇടപെടലുകളായിരുന്നു. പിണറായിയുടെയും ശൈലജയുടെയും വെല്ലുവിളികൾ ശ്രീമതി പാകിയ അടിത്തറയിൽ നിന്നുകൊണ്ട് പിന്നീട് വന്ന സർക്കാരുകൾക്ക് മുന്നോട്ടു പോയാൽ മതിയായിരുന്നു. ഇപ്പോഴത്തെ സർക്കാർ പുതിയ ലക്ഷ്യബോധമുണ്ടാക്കി. നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുത്ത് ആവിഷ്കരിച്ച ആർദ്രം മിഷൻ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ സഹായകമായിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൽ അഡീഷണൽ ഡയറക്ടറായും ഡയറക്ടറായുമൊക്കെ ദീർഘകാലം പ്രവർത്തിച്ച ഡോക്ടർ പി കെ ജമീല കൺസൾട്ടന്റായുള്ള സേവനം ആർദ്രം മിഷന് മികച്ച കാഴ്ചപ്പാടൊരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് 2018 പടർന്നുപിടിച്ച നിപ്പ വലിയ വെല്ലുവിളിയായിരുന്നു ഈ സർക്കാരിന്. നിപ്പ പ്രതിരോധം നൽകിയ അനുഭവ സമ്പത്ത് ആരോഗ്യമന്ത്രി ശൈലജയുടെ പ്രവർത്തനത്തിന് ഊർജ്ജമേകി. അതിലും വലിയ വെല്ലുവിളി കോവിഡ് 19 പടർന്നുപിടിച്ചതോടെ നേരിട്ടു. 2006 സൃഷ്ടിക്കപ്പെട്ട അടിത്തറയിൽ നിന്ന് സാമൂഹ്യ മൂലധനത്തെ ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള വലിയ തയ്യാറെടുപ്പാണ് നടന്നത്. സംസ്ഥാനത്തിന് മാത്രമായ ലക്ഷ്യങ്ങൾ നിർവചിച്ച് ദിശാബോധത്തോടെ പ്രവർത്തിക്കാനായി എന്നതാണ് ഈ സർക്കാരിന്റെ മേന്മയെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ അനീഷ് വിലയിരുത്തുന്നത്. കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുമ്പോൾ തളർന്നു പോകാതിരിക്കാനുള്ള കരുത്ത് ഇന്ന് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിനുണ്ട്. കോവിഡ് വ്യാപനമേറുമ്പോൾ കേരളീയ മോഡൽ ചർച്ചയാണ്. ഇനിയങ്ങോട്ട് ഏറ്റക്കുറച്ചിലില്ലാതെ മുന്നോട്ടു പോവുകയെന്ന വെല്ലുവിളിയാണ് മുന്നിൽ.